ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
சுவாது அதெங்கனையுள்ளது அநேக விசித்திர வேதன ஆஸ்வாதரூபம் அநேக விசித்திரமாய ஞான அனுபவம் வேதனாஸ்வாதனம் ஞான அனுபவம் இருக்கும் விசித்திரங்களாய அனுபவங்கள் அதனை அனுபவிச்சு கொண்டிருக்கிய விசித்திரம் என்று பறையുന്നത് എന്താണോ സ്വസ്വരൂപവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത് സ്വസ്വരൂപം സച്ചിദാനന്ദം ആ സച്ചിദാനന്ദവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തൻ സച്ചിദാനന്ദമാണ്. അവിടെ എന്താണ് തന്റെ ജനനത്തെക്കുറിച്ച്, തന്റെ ജീവിതത്തെക്കുറിച്ച്, തന്റെ മരണത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, മമത, ഇങ്ങനെ നാനാപ്രപഞ്ചം. ഇത് സ്വസ്വരൂപമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഇതിനെ വിചിത്രമെന്ന് പറഞ്ഞത്. അവിചിത്രമായ അനുഭവം മായമുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആസ്വാദന രൂപത്തിൽ ആ അനുഭവങ്ങളുടെ അനുഭവം. അങ്ങനെ സ്വാദു അത്തി ഭക്ഷയതി ഉപഭുങ്ക്തെ അവിവേകത വിവേകശൂന്യമായി ആത്മബോധം നഷ്ടപ്പെട്ടിട്ട് അവിവേകം കൊണ്ട് ഉപഭുങ്ക്തെ ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അനുഭവത്തിൽ നിന്നും മോചനമില്ല. അനശ്നൻ അന്യഹ ഇതര ഈശ്വര അവിടെ തന്നെ ഒരേ സ്ഥാനത്ത് തന്നെ ഇതേ ശരീരത്തിൽ തന്നെ ഓരോ ശരീരത്തിലും അനശ്നനായി അന്യൻ ഇതരൻ ഈശ്വരൻ സർവകർമ്മ സാക്ഷിയായി ഇവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഈശ്വര അതങ്ങനെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവ അതാണ് ഇതിന്റെ പരമമായ അധിഷ്ഠാനം. ഈ ജീവന്റെ നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവനായി മുക്തനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. ഓരോ ഈ കർമ്മഫലത്തെ അനുഭവിച്ച് ബദ്ധനായിരിക്കുമ്പോൾ അതേ ബദ്ധനായിരിക്കുന്നവൻ തന്നെ അവിടെ മുക്തനായും ഇരിക്കുന്നു. പക്ഷെ അവൻ അന്യനായിരിക്കുന്നു. അന്യനായി എങ്ങനെ ഇരിക്കുന്നു? ഈ ബദ്ധനായിരിക്കുന്നവൻ അറിയുന്നില്ല താൻ നിത്യമുക്തനാണ്. അതുകൊണ്ടാണ് അവിടെ അന്യഥാഭാവം വന്നത്. സ്വയം അതറിയാൻ കഴിയുന്നില്ല. അവൻ വാസ്തവത്തിൽ എങ്ങനെയാണ്? സർവജ്ഞനാണ്. സത്വോപാധി സാത്വികമായ ഉപാധിയോടുകൂടിയവനാണ്. ഈശ്വര അവൻ സർവത്തിനും അധീശനായിരിക്കുന്നു. അവന് കർമ്മഫലത്തെ അനുഭവിച്ചിട്ടൊന്നും നേടാൻ അവൻ സർവകർമ്മഫലങ്ങൾക്കും ഉടയവനാണ്. അപ്പോൾ അവന് കർമ്മഫലം അനുഭവിച്ചിട്ടൊന്നും നേടാൻ എന്ന് പറഞ്ഞ ഈശ്വര അവൻ ഈശ്വരനാണ്. അശ്വനാദി അവനൊന്നും അനുഭവിക്കുന്നു. അവ്യക്ത മൂല എന്താ ഇത് സംഭവിക്കുന്നത്? ഏകനായിരിക്കുമ്പോൾ തന്നെ അവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നത് സംസാരിയാകുന്നു. അവൻ തന്നെ ഇതിൽ നിന്നെല്ലാം മുക്തനായി ഇരിക്കുന്നു. ഇരിക്കുന്നത് ഒരു ശരീരത്തിൽ തന്നെ. ഈ ജീവ ഈശ്വര ഭാവം രണ്ടും ഒരു സ്ഥലത്ത് തന്നെ. ഇവിടെ ഭാഷകാരൻ തന്നെ അദ്വൈതപരമായി വ്യാഖ്യാനിക്കുന്നു. ഇനി രണ്ടാക്കണമെന്നില്ല. ഒരേ വസ്തു തന്നെ രണ്ട് ഭാവത്തിലിരിക്കുന്നു. ഒരേ മണ്ണ് കൊണ്ട് പല പാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്ന് ഈശ്വരഭാവത്തിലിരിക്കുന്നു, ഒന്ന് ജീവഭാവത്തിലും ഇരിക്കുന്നു. അതിനുവേണ്ടി തന്നെ രണ്ടാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ലിംഗോപാധി ഇവിടെ പറഞ്ഞു. മാറുന്നതിനുള്ള ഉപാധികളുണ്ട്, അതുകൊണ്ട് സംഭവിക്കുന്നു. പ്രേരയിത സർവപ്രേരകനായിട്ട് ഭ്രാമയൻ സർവഭൂതാനി സർവജീവികളെയും ഞാനാണ് ചലിപ്പിക്കുന്നത് ഗീതയിൽ പറഞ്ഞു. അല്ല, സർവപ്രേരകനായി എങ്ങനെ അസോ ഉഭയോഹോ ഭോജ്യഭോക്തൃഹോ നിത്യസാക്ഷിത്വ സത്താമാത്രേണ അങ്ങനെ ഇതിനൊന്നും ബന്ധപ്പെടാതെ ഒരാൾക്ക് എങ്ങനെ ഇരിക്കാൻ കഴിയും? ജീവൻ സദാ ഇങ്ങനെ സുഖദുഃഖങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെടാതെ അവിടെ ഇരിക്കുന്ന ആളെങ്ങനെ മാറി നിൽക്കാൻ കഴിയും? അതാണ് പറയുന്നത് അസോ ഈശ്വരഭാവം. ഉഭയോഹോ ഭോജ്യ ഭോക്തോഹോ നിത്യസാക്ഷിത്വ സത്ത മാത്രേ. ഈ ഭോക്താവ് ഭോജ്യം, ഭോക്താവായും ഭോജ്യമായും ഈ സംസാരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിത്യ സാക്ഷിത്വ സത്ത മാത്രേ, നിത്യസാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു. അതാണ് ഈശ്വരൻ. അവന്റെ ബന്ധത്തിനും മോക്ഷത്തിനും സാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു നിത്യമുക്തനായി. നിത്യസാക്ഷിത്വ സത്താമത്ര. ആ സാക്ഷിത്വം എന്ന് പറയുന്നത് എന്താണ്? സാക്ഷിത്വം എന്ന് പറയുന്നൊരു കർമ്മമില്ല ലോകത്തിൽ. അങ്ങനെയല്ല, രണ്ടുപേര് ഒരു പ്രവൃത്തി ചെയ്യുന്നു, മൂന്നാമതൊരാള് സാക്ഷി. സാക്ഷിയിൽ സാക്ഷിത്വമുണ്ട്, ഒരു കർമ്മമുണ്ട്. എന്താണ് രണ്ടും അവൻ കാണുന്നു, അതാണ് അവന്റെ കർമ്മം. ഇവിടെ അങ്ങനെയല്ല. ഈശ്വരൻ ഈ ജീവന്റെ എല്ലാ വിസ്മികൾക്കും സാക്ഷിയായിരിക്കുന്നത് കേവലം സത്ത എന്നുള്ള നിലക്കാണ്. കാണുക എന്ന് പറയുന്നൊരു പ്രവൃത്തി അവിടെയില്ല. ഈശ്വരന്റെ അസ്തിത്വം, ഈശ്വരന്റെ ഉണ്മ, അത് സാക്ഷിയായിരിക്കുന്നു. അതുകൊണ്ടാണ് ജീവൻ എന്തും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. സാക്ഷിയായിരിക്കുമ്പോൾ സാക്ഷിയായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അത് ഇടപെടുന്നുള്ളൂ. ഈ നന്മ ചെയ്യുന്നു, തിന്മ ചെയ്യുന്നു, സ്വർഗത്തിൽ പോകാനുള്ള പുണ്യം സമ്പാദിക്കുന്നു, നരകത്തിൽ പോകാനുള്ള പാപം സമ്പാദിക്കുന്നു. പക്ഷെ ഈശ്വരൻ ഇതിൽ ഇടപെടുന്നില്ല. തിന്മ ചെയ്യുമ്പോൾ ശരി, ഇവൻ നന്മ മാത്രം ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ച് തിന്മയെ അവന്റെ മുമ്പിൽ നിന്നും മാറ്റുന്നില്ല. അവൻ രണ്ടും ചെയ്യേണ്ടി വരും, തിന്മയും ചെയ്യേണ്ടി വരുന്നു, നന്മയും ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? അവന്റെ പിന്നിലിരിക്കുന്ന ഈശ്വരൻ കേവലം സാക്ഷിയായിരിക്കുന്നത് കേവലം സത്തയിലാണ്. സത്തയിൽ ആ ജീവഭാവത്തെ നിലനിൽക്കാൻ അനുവദിക്കുന്നു. ആ ജീവഭാവത്തിന് ആ സത്തയെ ആശ്രയിച്ച് ഉണ്മയുടെ സ്വാതന്ത്ര്യം പറയുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. അഹമസ്മി, ഞാനുണ്ട്, ഞാൻ കർമ്മശേഷിയുള്ളവനാണ്, ചിന്താശേഷിയുള്ളവനാണ്. ഇതെല്ലാം എന്താണ്? ആ സത്തയിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ്. ഇതുകൊണ്ടാണ് അവന്റെ സർവകർമ്മങ്ങളും നടക്കുന്നത്. ആ സത്തയിൽ നിന്നാണ് ആ കർമ്മ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതുകൊണ്ട് അവൻ പുണ്യപാപങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു, അതിന്റെ ഫലത്തെ അനുഭവിക്കുന്നു. അതിന് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട്, സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ചെയ്യാതിരുന്നാലല്ലേ അതിശയം, ചെയ്യുന്നതിലെ അതിശയം. അപ്പൊ നന്മ തിന്മകളൊന്നും ഈശ്വരൻ ഇടപെടത്തില്ല, കാരണം അത് കേവലം സത്തയാണ്. ജീവൻ അവന്റെ ഇച്ഛയനുസരിച്ച്, അവന്റെ ജ്ഞാനമനുസരിച്ച്, അവന്റെ കർമ്മശേഷി അനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. സത്തയാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഈശ്വരന്റെ ഉണ്മ. അതിനാണ് ഇവിടെ സാക്ഷിത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നിനെ കണ്ട് വിലയിരുത്തുന്നതല്ല, നല്ലതാണ് മോശമാണെന്ന് പറയുന്നതല്ല. അതുകൊണ്ടാണ് ഈശ്വരൻ നിർവികാരി, നിർഗുണം എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് ജീവൻ എന്ത് ചെയ്യുന്നു? ഈശ്വരന്റെ സാന്നിധ്യത്തിൽ ഈശ്വരൻ നിന്ന് അവന് ഒളിക്കാൻ കഴിയത്തില്ല. സ്വന്തം ബോധത്തിൽ നിന്നവന്, സ്വചൈതന്യത്തിൽ നിന്നവന് മാറിയിരിക്കാൻ പറ്റത്തില്ല. അതിന്റെ വെളിച്ചത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? അവൻ തിന്മ ചെയ്യുന്നു, തിന്മ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അല്ല, ഈശ്വര സത്തയിൽ തന്നെയാണ്, വേറെടുത്തുകൊണ്ട് ആ ലിംഗോപാധി ആശ്രയിച്ചുകൊണ്ട് ഈശ്വരന്റെ ആ സത്താമാത്ര സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, സംസാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. സതു അനശ്നൻ അന്യഹ, അതാണ് അവിടെ അതിന് അന്യത്വം വന്നത്. ജീവനും ഈശ്വരനും തമ്മിൽ അന്യത്വം എങ്ങനെ വന്നു? ഒരുവൻ സംസാരിയായിരിക്കുന്നു, ഒരുവൻ മുക്തനായിരിക്കുന്നു. അപ്പൊ മുക്തനും ബദ്ധനുമായിരിക്കുക എന്ന് പറയുന്നതിനൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമാണ് ഇവിടുത്തെ അന്യത്വം. ഒന്ന് തന്നെ എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു? ഒന്നിനൊന്നായെങ്കിരുന്നാ പോരെ? അതിന് നിത്യമുക്തനായി തന്നെ ഇരിക്കുക, സാക്ഷിത്വ സത്ത രൂപത്തിൽ തന്നെ ഇരിക്കുക. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരമില്ലല്ലോ. എന്തുകൊണ്ട് പിന്നെ ഇത് രണ്ട് ഭാവത്തിലിരിക്കുന്നു ഒരേ സമയം, ബദ്ധനായും മുക്തനായും? അതാണ് പറഞ്ഞ അവ്യക്ത മൂല. അവിടെ ചോദ്യമില്ല. അതാ വിദ്യ, അജ്ഞാനം. അങ്ങനെ ഉണ്ടെന്നുള്ളതിന് സ്വാനുഭവം തന്നെ പ്രമാണം. ഞാൻ അജ്ഞനാണ്, താൻ അജ്ഞനാണെന്ന് ഒരുവൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്റെ അജ്ഞാനം സ്വാനുഭവത്തിലൂടെ ഒരാൾ അംഗീകരിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ സമാധാനമായി. മായ എന്ന് പറയുമ്പോൾ അറിയപ്പെടാത്ത ഒന്നിനെയല്ല മായ എന്ന് പറഞ്ഞു. താൻ സദാ എപ്പോഴും തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മായ. അഹമജ്ഞ, ഞാൻ അറിവില്ലാത്തവനാണ്. ഏതറിവിലും ആദ്യം ഇതിനെ സംബന്ധിച്ചു ഇതിനെ അംഗീകരിച്ചേ പറ്റും. അജ്ഞനായ ഞാനാണ് ഓരോന്നിനെ അറിയുന്നത്. അപ്പൊ അജ്ഞാനം എന്ത് ചെയ്യുന്നു? സർവത്തിനും മൂലഭൂതമായിരിക്കുന്നു. അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ സമാധാനമായി. സ്വാനുഭവത്തിലൂടെ അജ്ഞാനത്തെ അംഗീകരിക്കുമ്പോൾ മനസ്സിലാകും എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അജ്ഞാനം അതന്നെ നിർവചനീയമാണ്. അത് സ്വാനുഭവത്തിൽ അതിനെ സദാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അജ്ഞനാണ്, ഞാൻ അറിയുന്നില്ല, ഞാൻ എന്നെ അറിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്തിനെങ്കിലും ആരെങ്കിലുമൊക്കെ അറിയാതിരിക്കുന്നു. സദാ എനിക്ക് എത്ര അറിവുണ്ടോ അതിൽ കൂടുതൽ ഞാൻ അറിവില്ലാത്തവനായും ഇരിക്കുന്നു എന്നിങ്ങനെ അജ്ഞാനത്തെ സ്വയം സാക്ഷ്യപ്പെടുത്തുമ്പോൾ സ്വാനുഭവം, അനുഭവ സാക്ഷ്യങ്ങളല്ല അത്, സർവ അനുഭവങ്ങളിലും അത് തുടർന്നിരിക്കുമ്പോൾ അതും അനുഭവമാണ്. ഏതനുഭവത്തിലും അജ്ഞാനത്തെ തുടർന്ന് ജ്ഞാനത്തിലേക്ക് വരുന്നു. അറിയാതിരുന്ന് അറിയുന്നു, അറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അറിവില്ലാമെന്ന് ശേഷിക്കുന്നു. അങ്ങനെ സർവ അനുഭവത്തിൽ ഈ അജ്ഞാനം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് തന്നെയാണ് കാരണം. എന്താണോ ഇത് രണ്ട് രൂപത്തിലിരിക്കുന്നത്, ഒന്ന് സത്താ സാക്ഷിയായിരിക്കുന്നതിനും ഒന്ന് ബദ്ധനസ്സനായിരിക്കുന്നതിനും. അപ്പോൾ അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. ഉണ്ടെങ്കിൽ ആ അജ്ഞാനം തന്നെയാണ് ഇതിന് സർവത്തിനും കാരണം എന്നേ പറയുന്നുള്ളൂ. അല്ല, മായ എന്ന് പറയുന്നവർ പുതിയ സാധനം കൃത്രിമമായ ഒന്നിനും ഉണ്ടാക്കിക്കൊണ്ടുവെന്ന് പറയുകയാണ്. അവനവന്റെ അനുഭവത്തിൽ നിന്നൊരിക്കലും മാറാതിരിക്കുന്ന ഈ അജ്ഞാനം ഇതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പറയുന്നു, ഈ പറയുന്ന തത്വത്തിന് ഒന്ന് ഏകമായി അഭേദമായിരിക്കുന്ന ഒന്ന് തന്നെ സത്താമാത്രനായിരുന്നു, സർവത്തിനും പ്രേരകനായിരിക്കുന്നു അതിന്റെ സാന്നിധ്യം കൊണ്ട്. അതേസമയം അത് തന്നെ സ്വയം പല ഉപാധികളെ, ശരീരം തുടങ്ങിയ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സംസാരത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സ്വാനുഭവത്തിലൂടെ സമർത്ഥിക്കുന്നതാണ്. ആ അനുഭവത്തിന് പറയുന്ന പേരാണ് മായ അല്ലെങ്കിൽ അജ്ഞാനം. അങ്ങനെ സാധു അനശ്വനൻ ഇതിൽ നിന്നെല്ലാം മുക്തനായി കർമ്മഫലത്തെ അനുഭവിക്കാതെ, കാരണം അനശ്വനൻ ഭക്ഷിക്കാതെ കർമ്മവും ഫലവുമില്ലാതുകൊണ്ട് അന്യോ അഭിചാകശീരി പശ്യത്തേവ, അതാണ് സാക്ഷി എന്ന് പറഞ്ഞത്. അഭിചാകശീരി നൈരന്തര്യത്തെ സൂചിപ്പിക്കുന്ന ധാതുരൂപമാണ് അഭിചാകശീരി. നിരന്തരം അത് ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ ജീവന്റെ ഈ അനന്തമായ സംസാരത്തിന് അവൻ തന്നെ സാക്ഷിയായിരിക്കുന്നു, മറ്റാരുമില്ല. അങ്ങനെ അവൻ ദർശിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സാക്ഷിത്വ സത്ത മാത്രേണ, സത്താരൂപത്തിൽ ആ പരമാത്മാവ് തന്നെ ഈ ജീവന്റെ സംസാരത്തിന് സാക്ഷിയായിരിക്കുന്നു. കേവലം ഇതിൽ ഒന്നും ഇടപെടുന്നില്ല, അനുഭവിക്കുന്നില്ല. അപ്പോൾ ആ സാക്ഷിയുടെ സാന്നിധ്യത്തിൽ ജീവൻ ഈ സംസാരത്തെ അനുഭവിക്കുമ്പോഴും ആ സാക്ഷി തന്നെയാണ് ആ ജീവന് സത്യമായിരിക്കുന്നത്, ആ സാക്ഷി തന്നെയാണ് ആ ജീവന് ചൈതന്യമായിരിക്കുന്നത്. രണ്ടും അസത്ത തന്നെയാണ്. അതിന്റെ സാന്നിധ്യത്തിൽ ഈ ജീവൻ ഈ സംസാരത്തെ അനുഭവിക്കുമ്പോൾ, സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കുമ്പോൾ, ആ ജീവന് പൂർണ്ണമായും അതിനെ വിസ്മരിക്കാൻ കഴിയത്തില്ല. കാരണം ആ സാക്ഷിയുടെ പ്രകാശത്തിലാണ് ഇത് പ്രകാശവാനായിരിക്കുന്നത്. അപ്പൊ തനിക്ക് പ്രകാശം തന്നതിനും മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് അതിനെ സ്മരിക്കുന്നു. അതിനെങ്ങനെ സ്മരിക്കാൻ പറ്റും? നമുക്കൊരു വസ്തുവിനെ സ്മരിക്കണമെങ്കിൽ അതായിട്ടേ സ്മരിക്കാൻ പറ്റും. രാമൻ കൃഷ്ണനെ സ്മരിച്ചാൽ കൃഷ്ണനെ കൃഷ്ണനായിട്ടേ സ്മരിക്കാൻ പറ്റും. രാമന് രാമനായി സ്മരിക്കാൻ ഒക്കത്തില്ല, കൃഷ്ണൻ കൃഷ്ണനായി സ്മരിക്കും. ഒരു വസ്തു എങ്ങനെ അതായിട്ടേ സ്മരിക്കാൻ പറ്റും. അപ്പൊ ഈ ജീവൻ ഈ സാക്ഷിയിൽ നിന്ന് ചൈതന്യവും ഉണ്മയും എല്ലാം സ്വീകരിച്ച് ചൈതന്യവത്തായി സത്താവാനായിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ സ്വയം അജ്ഞനായിരിക്കുന്നു, എനിക്കറിയില്ല, എനിക്ക് പരമാർത്ഥം അറിയില്ല എന്ന് സ്വയം അനുഭവിക്കുന്നു, അറിയുന്നു. എങ്കിലും ഏതിൽ നിന്നാണോ അതിന് ഈ സത്തയും പ്രകാശവും കിട്ടിയത്, അതിനതിന് പൂർണ്ണമായി സ്മരിക്കാൻ കഴിയത്തില്ല. അജ്ഞാത അവന്റെ പൂർണ്ണതയ്ക്ക് തടസ്സമായിരിക്കുന്നെങ്കിലും പൂർണ്ണമായി വിസ്മരിക്കാൻ കഴിയത്തില്ല. അത് സ്മരിക്കുന്നുണ്ടെന്നാണ് ആ ചൈതന്യത്തെ, ആ ഉണ്മയെ, ചൈതന്യ ഉണ്മ. അതിന്റെ സ്വരൂപം എന്താണ്? അത് നിത്യമാണ്, അത് അസംഗമാണ്, നിർമ്മലമാണ്. അപ്പോ ആ ജീവൻ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് വേർപെടാൻ അതിന് കഴിയാത്തതുകൊണ്ട്, അതിന്റെ പ്രകാശം കൊണ്ട് അത് പ്രകാശിക്കുന്നതുകൊണ്ട് തന്റെ തന്നെ നിത്യത, അസംഗത, നിർമ്മലത, ചൈതന്യത്വം, ഉണ്മ, ഇതിനെയൊക്കെ അത് സ്മരിക്കുന്നു. അത് സ്മരിക്കുമ്പോൾ ഈ നശ്വരമായിരിക്കുന്ന ഈ ജീവാനുഭവങ്ങളെക്കാൾ അത് ശ്രേഷ്ഠമാണ് എന്നുള്ള വിവേകം അവനുണ്ടാവുന്നു. അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അതാണ് ബന്ധത്തിൽ നിന്നും മോക്ഷത്തിലേക്കുള്ള പോക്ക്. അവൻ ഗ്രഹിച്ചതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ജീവൻ സത്യത്തെ ആഗ്രഹിക്കുന്നത്, മുക്തി ആഗ്രഹിക്കുന്നത്, സംസാര നിവൃത്തി ആഗ്രഹിക്കുന്നത്. കാരണം അതുതന്നെയാണ് ഈശ്വര രൂപത്തിൽ അവന്റെ സ്വരൂപമായിരിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായും വിസ്മരിച്ചിട്ട് അവന് ഈ സംസാരത്തിൽ മുഴുകാൻ പറ്റത്തില്ല. എന്നാൽ അതിന്റെ പൂർണ്ണതയെ സാക്ഷാത്കരിക്കാനും കഴിയുന്നില്ല. അതാണ് സംസാരാവസ്ഥ. അവന്റെ വാസ്തവസ്ഥിതി അവൻ സ്മരിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുന്നു. താൻ തന്നെയാണ് ഇതിന് സാക്ഷിയായിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ആ സാക്ഷിഭാവത്തിന്, യഥാർത്ഥത്തിലുള്ള സാക്ഷിഭാവത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് അഭിചാകശീലി, വാസ്തവത്തിൽ അവൻ കേവലം സത്താരൂപത്തിൽ ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്നവനാണ്. പക്ഷേ അജ്ഞാനം കൊണ്ട് അവൻ ഇതെല്ലാം അനുഭവിക്കുന്നവനായി മാറിയിരിക്കുന്നു. പശ്യത്തി ഏവ കേവലം, വാസ്തവത്തിൽ അവൻ സാക്ഷി മാത്രമാണ്. അതിക്കവിഞ്ഞവൻ ഈ സംസാരത്തിൽ ഒരിടപാടുമില്ല. അവൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ സംസാരവുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല. അത് കേവലം അജ്ഞാനത്തിന്റെ വിഭ്രാന്തിയാണ്. അവനാണെങ്കിലോ പശ്യത്തേവ, അവൻ ഈ സംസാരത്തെ അനുഭവിക്കുന്നവനായിട്ടല്ല സ്ഥിതി ചെയ്യുന്നു, അവൻ ഈ സംസാരത്തിന് സാക്ഷിയായിട്ട്. ഇതിലൊന്നും ഇടപെടാതെ സംസാരത്തിൽ ഇടപെടുന്നു എന്നുള്ള ആ ഭ്രമം വിട്ടിട്ട് സംസാരത്തിനവൻ സാക്ഷിയായി സ്ഥിതി ചെയ്യുന്നു. അതാണ് അവൻ ഇതിൽ നിന്നുള്ള മുക്തി, അതാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുന്നു. ഇത് ഒരു സ്ഥലത്തിനെ സംഭവിക്കുന്നു, ഒരേ ഒരു സ്ഥാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരേ ഒരു കാലമെന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഒരു സ്ഥലത്ത് ഒരു കാലത്തെ സംഭവിക്കുന്നത്. എന്താണ് സ്വയം? ഒരുവൻ തന്നെ സർവത്തിന് സാക്ഷിയായിരിക്കുന്നു. അവൻ തന്നെ മോഹം കൊണ്ട് സർവത്തിൻ്റെയും ഭോക്താവായും കർത്താവായും ഇരിക്കുന്നു. അതിന് കാരണമായിരിക്കുന്ന ഒന്ന് കേവലം മോഹം. ആ മോഹത്തിന്റെ നാശത്തിൽ അവൻ തന്നെ ആ സാക്ഷിഭാവത്തിൽ തന്നെ ഇരിക്കുന്നവൻ മറ്റൊന്നായി മാറുന്നില്ല. മറ്റത് രണ്ടായും ഇരിക്കുന്നു, ഒന്ന് സാക്ഷിയായും ഒന്ന് അനുഭോക്താവായും. ഇവിടെ ആ ഭോക്തൃഭാവത്തെ അവൻ പിടിക്കുന്നു. അത് അജ്ഞാനകാര്യമാണ്, വാസ്തവത്തിൽ ഉണ്ടായതല്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുന്നത് എളുപ്പമാണ്. വാസ്തവത്തിലുള്ളതാണ് നശിപ്പിക്കാൻ പ്രയാസം, ഇല്ലാത്ത ഒന്നിനെ ഇല്ലാതാക്കാൻ എന്താ പ്രയാസം? അപ്പോ ഇല്ലാത്തതായ മഹാമായ മോഹത്തെ അവൻ വിട്ടുകളയുമ്പോൾ, അനായാസമായി അതിൽ നിന്നവൻ മുക്തനാകുമ്പോൾ, അവൻ എന്ത് ചെയ്യുന്നു? കേവലം സാക്ഷിത്വ സത്താ മാത്രത്തിൽ, സാക്ഷിഭാവത്തിൽ സത്താഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ അവന് ചെയ്യേണ്ട ജോലിയൊന്നുമില്ല. കർമ്മം കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ്, യത്നം കൊണ്ട് സാധ്യമായ ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടെ ഇരിക്കുന്നതും മറയെന്ന് പറയുന്നത് സത്യമല്ല, വെറും കാൽപ്പനികമാണ്, കേവലം ഭാവനയിൽ മാത്രം നിലനിൽക്കുന്നതാണ്. ആ ഭാവനകളെ തിരസ്കരിച്ചാണ്, അസദ്ഭാവനകളെ, ബ്രഹ്മഭാവനകളെ ഉപേക്ഷിക്കുക മാത്രമേ ഉള്ളൂ അവന് ചെയ്യാൻ. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ പശ്യത്തിയേവ കേവലം, കേവലം സത്താ മാത്രനായി സർവത്തിൻ്റെയും നിർവികാരനായ ദഷ്ടാവായി. ദഷ്ടാവായി എന്ന് പറഞ്ഞാലും പോരാ. ദഷ്ടാവെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സ്, കണ്ണ്, വിഷയം ഇതെല്ലാം കൂടി ചേരുന്നു, കർമ്മം നടക്കുന്നു. ഇതെങ്ങനെയല്ല, നിർവികാരനായ ദഷ്ടാവായി. പിന്നെ നിർവികാരത എന്ന് പറയുന്നത് എന്താണ്? സ്വയം ചൈതന്യ സ്വരൂപമാണ്. അതിൽ മറ്റൊരു ദൃഷ്ടാവിന്റെ ആവശ്യമില്ല. സ്വയം അത് പ്രകാശമായിരിക്കുന്നുണ്ട്, അതിനെ പ്രകാശിപ്പിക്കേണ്ടാവും, മറ്റൊന്നിന്റെ ആവശ്യമില്ല. അങ്ങനെ കേവലം സത്താ മാത്രനായി അവൻ പ്രകാശരൂപത്തിലിരിക്കുന്നു. അപ്പോൾ അവൻ വീണ്ടും പക്ഷിയുടെ രൂപത്തിൽ പക്ഷിയെപ്പോലെ സ്വകർമ്മഫലത്തെ അനുഭവിക്കേണ്ടി വരുന്നില്ല. അതാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കേണ്ടത്. അപ്പോൾ അദ്വൈതത്തിൽ ഇത് വ്യാഖ്യാനിക്കുന്നു. വളരെ എളുപ്പമാണ്, അനായാസമാണ്. ഒന്നിനു മാത്രം കൂട്ടിച്ചേർത്താൽ മതി. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഈ കർമ്മഫലത്തെ അനുഭവിക്കുന്ന പക്ഷി, സർവത്തിന് സാക്ഷിയായിരിക്കുന്ന പക്ഷി, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് അജ്ഞാനം എന്നുള്ള ഒന്നിനെ കൂട്ടിച്ചേർത്താൽ അജ്ഞാനം കൊണ്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അജ്ഞാനനാശത്തിൽ അവൻ തന്നെ മുക്തനായിരിക്കുന്നു. അപ്പം മുക്തിയും ബന്ധവും വാസ്തവമല്ല, അതിന് യാതൊരു പ്രസക്തിയില്ല. ബന്ധനം നമുക്ക് വാസ്തവമായി അനുഭവപ്പെടുന്നുകൊണ്ട് പരമാർത്ഥത്തിലൊരു മുക്തി ആഗ്രഹിക്കുന്നു, വാസ്തവത്തിലുള്ള ഒരു മുക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ ബന്ധനം എങ്ങനെയാണോ അവാസ്തവമായിരിക്കുന്നത്, അതുപോലെ മുക്തിയും അവാസ്തവമാണെന്ന് ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെങ്ങനെ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കാൻ പറ്റും? അത് ശ്രമസാധ്യമല്ല എന്നറിയുന്ന ഒരു കാര്യത്തിന് വേണ്ടി എങ്ങനെ ശ്രമിക്കാൻ കഴിയും? അസാധ്യമല്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു ഒരേ ഒരാള് തന്നെ കേവലം സത്താ മാത്രനായി സ്ഥിതി ചെയ്യുമ്പോൾ അജ്ഞാനം കൊണ്ട് മാത്രം അവനൻ ഈ ജീവഭാവം വന്നിരിക്കുകയാണ്. അവൻ ബന്ധത്തിലും മോക്ഷത്തിലും ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുകയാണ്. അത് വാസ്തവമല്ല. വാസ്തവം എന്താണ്? ആ സത്താ മാത്ര സ്വരൂപമാണ്. ദർശനം മാത്രം ഹി തസ്യ പ്രേരയിതൃത്വം രാജവത്. ദർശനം മാത്രം അല്ലാതെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവൻ ഇവൻ സംസാരത്തെ അനുഭവിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു പ്രേരണ, അതൊന്നുമില്ല. ഇതിൽ ആരെങ്കിലും കുറ്റം പറയാമെങ്കിൽ എന്താണ്? സദാ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ തന്നെ അജ്ഞാനത്തെയാണ്. എന്നാൽ അജ്ഞാനമില്ല, എനിക്ക് അറിവില്ലായ്മയില്ലെന്ന് ആർക്കും പറയാൻ വയ്യല്ലോ. അതുതന്നെ മായ, അതിനെ അംഗീകരിച്ചാൽ മതി. അതിനെ അംഗീകരിക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രേരിത എതിർത്തുമേ ഉള്ളൂ. വാസ്തവത്തിൽ അത് പ്രേരിപ്പിക്കുന്നില്ല, ദർശനം മാത്രം പറയുന്നു. അത് കേവലം ചൈതന്യമായി, സാക്ഷിയായി, സാക്ഷിപൂർവ്വ ചൈതന്യമായി, അറിവായി, സമ്മിശ്ര രൂപത്തിൽ അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അതിന്റെ പ്രേരിതത്വം. അതിൽ കർമ്മങ്ങൾ, അതിനാശ്രയിച്ച് കർമ്മങ്ങൾ ശരീരത്തിലും മനസ്സിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം നടക്കുന്നു. സവിതാവിനെ ആശ്രയിച്ചുകൊണ്ട് ഭൂമിയിൽ കർമ്മങ്ങൾ നടക്കുന്നു. പ്രകാശത്തെ ആശ്രയിച്ച് ചെയ്യേണ്ട പ്രവൃത്തികൾ പലതും ചെയ്തു. അതുപോലെ സവിതാവിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിക്കുന്നു, സൂര്യനിൽ നിന്ന് ചക്ഷുവിന്ദ്രിയെ സ്വീകരിക്കുന്നു, ബാഹ്യവിഷയങ്ങൾ സ്വീകരിക്കുന്നു, പ്രവർത്തിക്കുന്നു, പ്രതിപ്രവർത്തനം നടക്കുന്നു. എന്തുകൊണ്ട് ആ പ്രകാശത്തെ ആശ്രയം? അതുപോലെ ചൈതന്യം അതൊരു പ്രകാശമാണ്, ബോധമാണ്, സംയുക്താണ്. ആ പ്രകാശത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവൻ പ്രവർത്തിക്കുന്നു, ജീവഭാവം പ്രവർത്തിക്കുന്നു. അപ്പോൾ ബോധത്തെ പല ശരീരങ്ങളിലേക്ക് പകർന്നു ഓരോ ശരീരത്തിനും വേറെ വേറെ ബോധമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്ന് പല പ്രകാശങ്ങൾ ഭൂമിയിലുണ്ടാകുന്നു. അതുകൊണ്ട് ഈശ്വരനെ സംബന്ധിച്ച് എന്താണ്? ദർശനം മാത്രം. അത് കേവലം ജ്ഞാനരൂപത്തിൽ, പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. പ്രകാശത്തിന്, അറിവിന് അറിയാൻ വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്വയം അത് അറിവായി തന്നെ ഇരിക്കുന്നു. അവിടെ മറ്റു പ്രവൃത്തിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് പറയുന്നത് ദർശനം മാത്രം ഹി തസ്യ പ്രേരയിതൃത്വം രാജവത്, രാജാവിനെ പോലെ. രാജാവ് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ് തന്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ മതി, പറയേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും മന്ത്രി മുതൽ ഉള്ളവരെല്ലാം അത് കർശനമായി പാലിക്കും, അല്ലെങ്കിൽ തല നഷ്ടപ്പെടും. അപ്പോൾ രാജാവിന്റെ സാന്നിധ്യം കൊണ്ട് വേണം രാജ്യത്തിലെ കാര്യങ്ങളെല്ലാം നടക്കാൻ, ഭരണകാര്യങ്ങളെല്ലാം നടക്കാൻ സാന്നിധ്യം കൊണ്ട്. രാജാവ് ഓരോ സ്ഥലത്തും പോയി ഓരോന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ആണ് ഇവിടെ പ്രേരിതൃത്വം. രാജാവ് ചിലപ്പോൾ തന്റെ സിംഹാസനത്തിലിരുന്ന് ഉറങ്ങിയായിരിക്കും, പക്ഷേ പ്രജകൾ ജാഗരൂകരായിരിക്കും. അതുതന്നെയാണ് ഇവിടെ പ്രേരിതൃത്വം എന്ന് പറയുന്നത്. കേവലം സന്നിധി മാത്രം. അത് ജ്ഞാനരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ സാന്നിധ്യത്തിൽ എന്തൊക്കെ വരുന്നു അതെല്ലാം ജ്ഞാനമയമായി തീരുന്നു. അപ്പോൾ ജ്ഞാനമയന്മാരായ അനേക ജീവന്മാരുണ്ടായി, ജ്ഞാനമയമായ മനസ്സുണ്ടായി, ജ്ഞാനമയമായ കർണങ്ങളുണ്ടായി. എല്ലാം കൊണ്ടും അവസാനം ജ്ഞാനമയമായ പ്രപഞ്ചം തന്നെ ഉണ്ടായി. അതെല്ലാം കേവലം സത്താ സാന്നിധ്യത്തിലാണ്. ദർശനം മാത്രം ഹി തസ്യ പ്രേരിതത്വം രാജവത്. അതുകൊണ്ട് ഒരേ സമയം തന്നെ പറയുന്നതിന്റെ താല്പര്യമാണ്. ഇവിടെ രണ്ടെന്ന് പറഞ്ഞെങ്കിൽ ദ്വൈതമതമനുസരിച്ച് രണ്ടായിട്ട് വേണമെങ്കിലും എടുക്കാം. ഒരാൾക്ക് ദ്വൈതത്തിലെ സമാധാനം കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെ എടുത്ത് സമാധാനിക്കാം. പക്ഷേ രണ്ടെന്ന് പറയുന്നത് അദ്വൈതത്തിനെ ഹനിക്കുന്നതല്ല. എന്തുകൊണ്ട്? അദ്വൈതത്തിലും പറയുന്നുണ്ട് ജീവൻ പരൻ ഉണ്ട്, ജീവനും പരനുമുണ്ട്. അത് തത്വത്തിൽ ഒന്നാണെങ്കിലും അനുഭവത്തിൽ രണ്ടാണ്. അപ്പോ ശ്രോതാവിന്റെ അനുഭവത്തെ എടുത്തുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. നിന്റെ അനുഭവത്തിൽ കാണുന്ന ഈ രണ്ട് ജീവൻ അങ്ങനെ കാണാൻ പറ്റും. ഒരു സാധാരണ ജീവനാണ്, നീയും ഈശ്വരനും ഒന്ന് തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അതിന്റെ തത്വം ഗ്രഹിക്കത്തുമില്ല. അതിലവൻ എന്തെങ്കിലും ഒരു ഭ്രാന്തമായ ജ്ഞാനം ഉണ്ടാവും. അജ്ഞനോട് പറയുകയാണ് നീ ഈശ്വരൻ ഒന്നാണെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതിൽ നിന്ന് അവനുണ്ടാകുന്ന ഒരു വിഭ്രാന്തിയായിരിക്കും, യഥാർത്ഥ ജ്ഞാനമായിരിക്കും. കാരണം അവൻ എന്താണ് ഈശ്വരൻ, എന്താണ് ഈശ്വരന്റെ സ്വരൂപം, എന്താണ് ജീവൻ, അതങ്ങനെ സംഭവിച്ച ഇത്തരം കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ അവനോട് ഈശ്വരനും നീ ഒന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞാൽ കേവലം ഒരു ഭ്രാന്തി. അതുകൊണ്ടാണ് അജ്ഞനോട് ഉപദേശിക്കരുത്, അജ്ഞനോട് മാത്രമല്ല അല്പജ്ഞനോട് വിശേഷിച്ച് ഉപദേശിക്കരുതെന്ന് പറയുന്നതാണ്. അജ്ഞനെക്കാളും അപകടകാരിയാണ് അല്പജ്ഞൻ, കാരണം അതിന് ഭ്രമമേ ഉണ്ടാകത്തുള്ളൂ. നീ തന്നെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത്തരമൊരു ഭ്രമത്തെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. ആ പരമാർത്ഥത്തിൽ ഒരുവനിൽ ജീവഭാവവും ഈശ്വരഭാവവും നിലനിൽക്കുന്നുണ്ട്. അതിൽ ജീവഭാവം സ്വാനുഭവത്തിലൂടെ നിലനിൽക്കുന്നു, പരമേശ്വരഭാവം അത് സ്വാനുഭവത്തിൽ വരുന്നില്ല. അത് അനുഭവത്തിൽ വരുന്നതിന് വേണ്ടി ഉപദേശം, അത് ആ ജീവഭാവത്തെ നിരാകരിച്ചുകൊണ്ടുവരുന്നു. അതുകൊണ്ട് രണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ആ ജീവഭാവവും ഈശ്വരഭാവവും അതിനെ വളരെ അലോലമായ തുച്ഛമായ മായ കൊണ്ടാണ് ഇതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ജീവഭാവത്തെ ഈശ്വരഭാവത്തെ. അതിനെ നിരാകരിക്കുക, അതിനെ നിരാകരിച്ചു കഴിഞ്ഞാൽ രണ്ടെന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല, ഒന്ന് തന്നെ രണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഭാഷ്യകാരനൂടെ അദ്വൈതപരമായി വളരെ അനായാസമായി ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. മായയെ അല്ലെങ്കിൽ അജ്ഞാനത്തെ എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അദ്വൈതം അനായാസമായി ഗ്രഹിക്കും. അദ്വൈതത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത് അത് തന്നെ, അത് തന്നെയാണ് അതിനെ ഗ്രഹിപ്പിക്കുന്നതും. ഒന്നിനെ അവിദ്യയെന്നും മറ്റൊന്നിനെ വിദ്യയെന്നും പറയും. അതുകൊണ്ടിവിടെ അദ്വൈതപരമായി ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചു. അതിൽ പിൽക്കാലത്ത് വന്നവരെല്ലാം അതിനെ നിഷേധിച്ചിട്ടുണ്ട്, ഭാഷ്യത്തെ നിഷേധിച്ച് വ്യാഖ്യാനം കഴിഞ്ഞെങ്കിലും ഭാഷ്യകാരന്റെ ഈ ഒരു ആശയത്തെ നിഷേധിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഈ മായയാണ് കാരണമെന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം മായ സ്വാനുഭവമാണ്, അജ്ഞാന സ്വാനുഭവമാണ്. അല്ലെങ്കിൽ ഞാൻ അജ്ഞനല്ലെന്ന് ഒരാൾ പറയണം, താൻ അജ്ഞനാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, മായ അംഗീകരിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥത്തെ ബോധിക്കുന്നില്ലെന്നും വന്നു, ബോധിക്കേണ്ട ഒരു പരമാർത്ഥം ഉണ്ടെന്നും വന്നു, ഒരു പരമാർത്ഥം ബോധിക്കേണ്ടതുണ്ടെന്നുണ്ട്, ഞാൻ അജ്ഞനാണ്, ഞാൻ അറിയുന്നില്ല. ഈ അജ്ഞാനത്തെ നശിപ്പിക്കുക, ഈ അജ്ഞാനം ഒഴിയട്ടെ, ശേഷിക്കുന്നതിന്റെ പരമാർത്ഥം. ആ പരമാർത്ഥത്തിൽ പിന്നീട് ഭ്രാന്തിയില്ല, ദ്വൈതമില്ല എന്ന് പറയുമ്പോൾ അതായി അദ്വൈതം. പരമാർത്ഥത്തിൽ വിഭ്രാന്തിയില്ല, മോഹങ്ങളില്ല എന്ന് പറഞ്ഞാൽ അത് അദ്വൈതമായി അത് അംഗീകരിച്ചു. അതുകൊണ്ട് അങ്ങനെ പ്രത്യക്ഷത്തിൽ രണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിലും അതൊന്ന് തന്നെ എന്നാണ് ഭാഷ്യകാരനിവിടെ സമർത്ഥിച്ചിരിക്കുന്നത്. ദ്വാ സുപർണ സൈജ സഖായ സമാനം വൃക്ഷം പരിശുസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനശ്നൻ അന്യോ അഭിചാഗസീതി.